പുണ്യ അനുഗ്രഹങ്ങളാൽ ഇടയാചനകൾ നൽകുമാറാകണമേ. അമേ
അമേ.
ദൈവമായ കർത്താവേ, അനുഗ്രഹത്തോടെ ദൈവമേ ഒരു ദിവസം കൊടുത്തിട്ട് സന്നദ്ധയിൽ കൊണ്ടെടുക്കുവാൻ സഹായിച്ചു. പകൽ സമയത്ത് അധ്വാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരം ഒരുങ്ങി ലൗകര്യം നിന്ന് മനസ്സിൽ നിന്ന് വാങ്ങുകയും ചെയ്തുകൊണ്ട് ദൈവമേ ശാന്തമായ ദൃസന്നിധിയിൽ എടുത്തു വരുവാനും ദൈവമേനെ പറ്റി ചിന്തിക്കുവാനും തക്കുന്നതെന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേനുഗ്രഹത്തോടെ നിൽപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേനുഗ്രഹത്തോടെ ദൈവമേ സ്വീകരിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 വരെ ആയി ഫലം കായ്ക്കാനും ഞങ്ങളുടെ ജീവിതത്തെ അത് ഫലപുഷ്ടമാക്കി തീർക്കുവാനും സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് പല ദിവസങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോട് സംബന്ധിപ്പാനും ദൈവമേ ആത്മീയമായ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനും തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവമേ നിൽക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ആത്മാവിനോട് ഇടപെടുന്ന നിമിഷങ്ങളായി അതിനെ വേർതിരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. വചനം ശുശ്രൂഷിക്കുന്ന അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോട് ശുശ്രൂഷിപ്പാൻ ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മ ബലം കൊടുക്കണമേ. ദൈവാത്മാവിൽ ദൈവമേ ശുശ്രൂഷിപ്പാൻ ഭക്ഷണം സഹായിക്കണമേ. അവിടെ അത് സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ നിലങ്ങൾ, ഹൃദയമാകുന്ന നിലങ്ങൾ ദൈവമേയോടുത്ത് വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഒരുക്കുവാൻ തക്കണം നിങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ നിലങ്ങളെ ഒരുക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മിനിറ്റ് ആയിട്ട് ഫലം കായ്ക്കാൻ സ്വർഗം സഹായിക്കണമേ. അവിടെ ആയി കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നോട് കുരിശിന്റെ മറവിൽ നിർത്തണമേ. നീ ഞങ്ങളോട് പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം പ്രിയദാസനെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, കുറവുകളെ കണക്കിടാതെ ദൈവമേ അവിടുത്തെ വചനം സമൃദ്ധിയായി നിങ്ങളിലേക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ദൈവാത്മ ബലം കൊടുക്കണമേ. ദൈവമേ, ഞങ്ങളെ പ്രതിസമയോടത്തിൽ സന്നിധിയിലായിരിക്കും. ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളെ അതിനെ വേർതിരിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ഞങ്ങൾ പകരണമേ. ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷായിരിക്കാൻ ദൈവമേ ആകണമേ. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളെയും വാഴ്ത്തണമേ, ദൈവയിൽ പൊതിയണമേ. അവിടെ അവിടെ ആയപ്പോൾ ഒരുപാട് വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവയിൽ പൊതിയണമേ. അതാൽപസമയത്ത് അച്ഛൻ്റെ ദൈവമേ അവിടുത്തെ ആത്മാവിൽ സ്വീകരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുരിശിന്റെ മറവിൽ നിർത്തി ദൈവമേ കൃപയോടെ കാക്കണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ഞാൻ ഒരു വാക്ക് സന്തോഷമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാ പ്രാവശ്യവും ബൈബിൾ ക്ലാസ് ആണ് ഒരുപാട് പുസ്തകമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എസ്എ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലുണ്ട് ക്ലാസ്സുകൾ ആവശ്യം ഉണ്ട് എന്ന് പലരും പറഞ്ഞു. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷത്തെ ക്ലാസ് വേറിട്ട ഒരു ചിന്തയാണ്. നമ്മുടെ ഈസ്റ്റേൺ മോണാസ്റ്റിസത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. നമുക്കറിയാം അത് വളരെ നമ്മുടെ സഭയെ നമ്മുടെ സഭയെ പിടിച്ചു നിർത്തിയത് ഈ മോണാസ്റ്റിസം സന്യാസ പ്രസ്ഥാനങ്ങളാണ്. പഴയ സഭ നമ്മൾ നോക്കുമ്പോൾ അത് പലവിധമായിട്ടുള്ള പീഡനങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ കടന്നുപോയപ്പോൾ ഈ സഭയ്ക്ക് ബലവും അതുപോലെ തന്നെ ശക്തിയും ദൈവാത്മ കൃപയും പകർന്നു തന്നത് ഈ സന്യാസ പ്രസ്ഥാനങ്ങളാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഒരിക്കലും മറക്കാൻ ഒക്കുന്നതല്ല. നമ്മുടെ നിലനിൽപ്പ് ഈ സന്യാസ പ്രസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈസ്റ്റേൺ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരല്പം ടഫായിട്ടുള്ള സബ്ജക്ട് എന്നുള്ള നിലയിൽ ആണ് പലരും പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഒരു കാര്യമാണിത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരല്പം വിഷമമാണെങ്കിൽ പോലും നമുക്ക് അങ്കിൽ നിന്ന് അത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതുകൊണ്ട് സന്തോഷമാണ്. അതുകൊണ്ട് പഠിച്ച് എഴുതുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്കിളിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ശാന്തമ്മയാന്റിയുടെ ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. എന്നാൽ പോലും നമ്മൾ ആ ഒരു കുടുംബം സ്വാർത്ഥമായി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ ആവേശത്തോടെ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം എബ്രഹാം മാത്യു എന്ന ആണ്. 30 വർഷമായിട്ട് അങ്കിളിവിടെ ഉണ്ട്. അങ്കിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ടീച്ചറായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അങ്കിളിന് കഴിവുണ്ട്. അവിടുത്തെ പ്രാർത്ഥന ഗ്രൂപ്പും ഒക്കെ ലീഡ് ചെയ്യുന്നതും പള്ളിയിലെ പല പ്രസംഗങ്ങളും ഒക്കെ അങ്കിള് നടത്താറുണ്ട്. ആൻഡി അങ്കിളും മടത്തോറിയ സമാജത്തിന് ഒത്തിരി വിലപ്പെട്ട സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ആ ഒരു നിലയിൽ ഇന്നത്തെ അങ്കിളിന്റെ ക്ലാസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത്. അതന്നെയല്ല, നമ്മുടെ ആളുകളും ഈ ഒരു ക്ലാസ് വേണമെന്നുള്ള ആഗ്രഹം പല സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംബന്ധിക്കുന്നത്. ഈ സന്യാസ പ്രസ്ഥാനത്തെ കുറിച്ച് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. അത് പല ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പല ലിങ്കും ആൻഡി അത് കഷ്ടപ്പെട്ട് അതിന്റെ ലിങ്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. പഠിക്കാൻ നമുക്ക് ഒത്തിരി ഉണ്ട്. എന്നാലും ഇതുപോലെ ഒരു ക്ലാസ്, സജീവമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലും നല്ല പഠിപ്പിക്കാനും ഒക്കെ നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നയിപ്പാൻ വെക്കുന്നുണ്ടെന്ന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പേരിൽ സന്തോഷത്തോടെ ജനങ്ങളെ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
And the Association of Christ. Then Shantama contacted Dinesan and told him that I was a class from Achan readily agreed and told her to go ahead. Thank you, Achan, for the kind words you have spoken about me. And thank you very much for giving me this opportunity. And I greatly appreciate your trust in me. God has always used his people for his work, not because of their ability, but because of their availability. So this is what has happened with me. I am not a very able person, but I was available for this. And my sincere thanks goes to Mr. Manoj for the wonderful work he does in recording the classes. Let me read the topic of the essay. The importance of monasticism in Eastern Orthodox perspective with respect to its origin, greatness and contribution to the church. This is a specially big topic, so I will try to translate some of the things which will help you out to write the essay. So let me start. The word monk originated from Greek monachos, M-O-N-A-C-H-O-S, monachos. It itself is from monos, means alone or solitary, monos means solitary. So monastics generally dwell in a monastery, whether they live in community or in seclusion. So the monastic itself as in a community or in seclusion. So these are the two ways they live. And monasticism and asceticism are integral parts of our Orthodox spirituality. Let me tell you about a Christianity historian. A Christianity historian by the name Robert Louis Wilkin says about monasticism, and he says, by creating an alternate social structure within the church, they laid the foundation for one of the most enduring Christian institutions. Let me repeat it. By creating an alternate social structure within the church, they laid the foundation for one of the most enduring Christian institutions. So, from this definition, definition, we can understand that this structure is within the church. It is not outside the church. It is within the church. So to be true, monastic movement expressed or exhibited or revealed a rejection of the conventional world values. So this movement was mainly due to a rejection of the conventional worldly values. What we count as the worldly values rejected, and the movement started. The focus of monasticism is on theosis. T-H-E-O-S-I-S. Theosis. So the focus of monasticism is on theosis. What is theosis? Theosis is also known as deification or divinization. Deification, D-E-I-F-I-C-A-T-I-O-N, deification, or divinization, D-I-E-I-N-I-V-A-T-I-O-N, divinization, means to attain the likeness of God. So theosis means to attain the likeness of God. Because we are created in the likeness of God. So to attain the likeness of God, for that, we can say, we may partake of the divine nature. We may be the partakers of the divine nature. Can you read 2 Peter 1:4, please? 2 Peter 1:4.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
That is what is meant by theosis, to attain that likeness of God. So this doesn't mean that we become divine by nature, not at all. We cannot become divine by nature. We are to become like God by His grace, but never become God by nature. So we are to become like God by His grace, but never become God by nature. By His grace, we can become like God, and we can never become God by nature. So let me stress again. We can become like God by His grace, and never become God by nature. We cannot be what God is by nature. That is, He is above all beings. He is eternal, all-knowing, all-powerful, all-holy, all-loving. And nor we will be absorbed into the divine being. So He is above all beings. He is eternal. He is all-knowing. He is all-powerful. He is all-holy, all-loving, and we can never be absorbed into His divine being and lose our personhood. That is impossible. So deification is to become holy, for I am holy. It says in Leviticus 11:44. Can you read that please for me? Leviticus 11:44. Leviticus 11:44.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം.
Okay. The Christian, can it grow in perfection of the Father? It is shown by imitating His love and mercy. We can, by imitating the love and mercy of the Father, we can grow in perfection. Luke 6:36 says, therefore, be merciful, just as your Father is also merciful. Luke 6:36, please.
അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിയുള്ളവർ ആകുവിൻ.
Yes, thank you. So by imitating His love and mercy, we can grow in perfection. Please remember one thing. Theosis or dispassion, which is also called dispassion, cannot be acquired with intellect. We cannot use our intellect and acquire theosis, but only by experience. We have to experience it. What do you mean by experience? It means synergy. S-Y-N-E-R-G-Y. The terms are a little difficult, but it is very easy to understand. I will explain it. So we can experience. We must experience God. How? It means synergy. Through it is synergy. What is synergism? S-Y-N-E-R-G-I-S-M. S-Y-N-E-R-G-I-S-M. Synergism. It is the finite man working together with the Almighty through the cooperation with God's grace in living by faith, righteousness, and rejection of evil. Let me repeat it. It is the finite man. We are finite. It is a finite man working together with Almighty. We work together with Almighty through the cooperation. How? With the grace of God in living by faith, righteousness, and rejection of evil. This is the way we can experience God. That is, it is the finite man working together with Almighty through the cooperation with God's grace in living by faith, righteousness, and rejection of evil. We have to shun evil. We have to live in faith. We have to be righteous. We have to work with the Lord, the Almighty, through cooperation. We have to work together with Him. Because you are finite, you have to work together with Him. We cannot be saved by faith alone, by grace alone, nor by work alone. That is our orthodoxy, what it teaches. We cannot be saved by faith alone. We cannot be saved by grace alone. And also we cannot be saved by work alone. This principle lies at the heart of orthodox mysticism. Theological study, reading the scriptures, acts of charity are all good in themselves, but prayer is greater than all of them. Prayer is the greatest thing. Theological study is good, reading the scripture is good, acts of charity are good, and they are all good in themselves, but prayer is greater than all of them. What are the reasons for that? Why do we say that prayer is greater than all of them? Number one, prayer is a personal relationship with the Holy Trinity. Number one, prayer is a personal relationship with the Holy Trinity. Number two, the more pure and ceaseless are our prayers, the more we grow in dispassion, in theosis. The more pure and ceaseless are our prayers, the more we grow in dispassion. All the monks, they had this quality. So there are two reasons. Prayer is a personal relationship with the Holy Trinity. The number one, the more pure and ceaseless are our prayers. Prayers should be pure and they should be ceaseless, the continuous prayers. We will learn about that little later. The more we grow in this passion, as a result of that, we grow more in this passion. Then, what happens when we grow more in this passion? That's the next question. What happens when we grow more in this passion? When we grow more in this passion, we become close to God. When we become close to God, we become more like Christ. Galatians 2:20 says, I have been crucified with Christ. It is no longer I who live, but Christ lives in me. So, Galatians 2:20 says, I have been crucified with Christ. It is no longer I who live, but Christ lives in me. This is the reason I am crucified with Christ means my passion, my passions are all crucified. I am growing in this passion. Can you please read Galatians 2:20, please?
ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ജീവിക്കുന്നു.
The dispassionate man no longer lives in himself, but it is in his Christ who lives in him. The dispassionate man no longer lives himself, but it is Christ who lives in him. This is the reason why I told you earlier that monasticism and asceticism are the integral part of Orthodox spirituality. So, asceticism has got a great part to play in monasticism. That's the foundation stone, cornerstone of it. The Lord called the early monastic fathers and mothers so that they should follow him. As he was led by the Spirit into the wilderness, he was led by the Spirit into the wilderness. So the monastic fathers and mothers were called by him to follow him. We have seen many verses there in the Bible, you know, especially in the New Testament, it says, follow me, follow me. That is, they had to discard everything and follow Christ. That is, you have to crucify your passion, your desires, the worldly values, everything, and follow him. The prophet Hosea prophesied, I will bring her into the wilderness and seek comfort to her. Hosea 2:14. Can you please read? Hosea 2:14. Hosea 2:14.
അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും.
So, just to see, the monastic fathers or the desert fathers lived in the desert and they were led to the desert. And he spoke to them clearly. They gave the vision to them. So, that is one of the most important things that we have to remember. Let us see what the New Testament says in Matthew 19:12. It says, for there are eunuchs who were born thus from their mother's womb, and there are eunuchs who were made eunuchs by men, and there are eunuchs who have been made, who have made themselves eunuchs for the kingdom of heaven's sake. He who is able to accept it, let him accept it. Let me read it again. Matthew 19:12. For there are eunuchs who were born thus from their mother's womb. And there are eunuchs who were made eunuchs by men. And there are eunuchs who have made themselves eunuchs for the kingdom of heaven's sake. He who is able to accept it, let him accept it. There is no condition. Who is able to accept it, let him accept it. Can you read it, please? Matthew 19,
himself?
അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ചണ്ടന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യ ചണ്ടന്മാരാകിയ ചണ്ടന്മാരും ഉണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ചണ്ടന്മാരാകിയ ചണ്ടന്മാരും ഉണ്ട്. ഗ്രഹിക്കാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു.
Here, let me explain something more. Christ's tears or direct his disciples towards understanding the holiness of virginity and not the rejection of marriage, but as a special calling for those whom it has been given. That is what Jesus wants to tell his disciples. He wants to make them understand the holiness of virginity and not the rejection of marriage, but as a special calling for those whom it has been given. The term eunuch is figuratively used here by Jesus for those who freely choose celibacy for the sake of kingdom of heaven. That's why he used the word eunuch, the term eunuch, figuratively. Is only to use for those who freely choose celibacy for the sake of kingdom of heaven. In many ways, the presence of the ascetics in the desert fulfilled the word of Isaiah. Very key word, you know. It fulfilled the word of Isaiah. The presence of the ascetics in the desert fulfilled the wonderful words of Isaiah. Isaiah 35:1. That is the cornerstone of everything, you know. Isaiah 35:1. Will you please read it? Isaiah 35:1.
മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും.
And the desert shall rejoice and boast as the roses. King James Version, it says roses. And our Orthodox Study Bible says lily, but what it is? It is the desert shall rejoice and blossom as the roses. Monasticism may be classified mainly into two categories. In the beginning itself, I told you, you might have remembered, or you might be remembering, that they live in either in community or in seclusion. So, monasticism is classified into two categories. Cenobitic monasticism, CENOBITIC, Cenobitic, C-E-T like cat, CENOBITIC, Cenobitic monasticism, and Eremitic monasticism, Eremitic, Eremitic monasticism. You don't have to get frightened by hearing the name, you know. Cenobitic monasticism and Eremitic monasticism, Eremitic. What do you mean by Cenobitic monasticism? It means monasticism in community. So, monastics, those who live in community, it is the Cenobitic monasticism. And what is Eremitic monasticism? It means monasticism in solitude or in seclusion. This solitude and seclusion, it is not just running away from that religious solitude actually. That's very important, you know, we have to think about that religious solitude or seclusion. Eremitic is characterized by ascetic solitude. Eremitic seclusion means ascetic solitude. This is a great word we have to think. Solitude. Evagrius of Pontus, E-V-A-G-R-I-U-S. Evagrius of Pontus, P-O-N-T-U-S. He is known as the intellect, was the first disciple of Saint Basil. First disciple of Saint Basil. And later, he turned toward Gregory of Nazianzus, because he was very much attracted to Gregory's Gnostic
philosophy. So he was the disciple of Basil, and then he turned to Gregory of Nazianzus. What does Evagrius say about solitude? It is worth mentioning here. Evagrius mentions solitude as a valuable remedy. It is not a curse or anything like that. It is a valuable remedy. Many of us fear of being alone. We don't like to be alone. But solitude is not isolation. It is an opportunity to grow in dependence on God. It is an opportunity to grow in dependence on God, so that one may gain some detachment from the prevailing social norm. So it is an opportunity to grow in dependence on God. So that one may gain some detachment from the prevailing social norm. What is the benefit of solitude? It gives us the opportunity for undivided attention. When you are in solitude, you can give undivided attention to something. One has alone to experience solitude. But in being alone, we can experience the communion of things. When you are being alone, you can experience the communion of things. As we read the scripture, pray and fast, we can commune with things. So it is a rich and very uplifting experience to know such solitude. It is not at all isolation. When you are in solitude, we can experience the communion of saints. Because we are a part of the large community that belongs to Christ. We belong to the large community that belongs to Christ, the saints. We all belong to the same community. So isolation is one of the painful consequences of sin. When a person feels isolated, it is because of the consequence of sin. But solitude destroys isolation. So when you are in solitude, it destroys isolation. Because you experience God through the reading of scriptures, prayer and fasting. And because of that, the isolation is nullified. And you live in solitude that is good. So, by the time John Cassian composed his conferences, composed conferences, the two vocations, that is the charismatic monasticism and the eremitic monasticism, were regarded as having distinct and complementary rationales. They were very distinct. According to Cassian, the perfection of a Cenobite, how can a Cenobite become perfect? According to him, to mortify and crucify all his desires and to take no thought of tomorrow. That is what the perfection of Cenobite was. That was what the perfection of Cenobite was. To mortify and crucify his desires and take no thoughts of tomorrow. That is the main fundamental principle for the Cenobite. And while the perfection of an eremite was to have his mind freed from all earthly things, just himself get free from all earthly things and unite his mind as far as human frailty allows with Christ. As far as possible, unite the mind free from all earthly things to Christ. So Himite was a person who has his mind free from all earthly things and unites his mind as far as his human frailty allows with Christ. John Cassian further states, men cannot be in a sound condition in solitude unless they have been healed first by the medicine of cinnabium. By the medicine of cinnabium, they had to be healed first. That is John Cassian's thinking. He says, men cannot be in a sound condition unless, first of all, healed by the medicine of cinnabium. What is cinnabium? Cinnabium means a monastic community, stressing the communal life. That is cinnabium. Monastic community in a tradition, stressing the communal life. Cassian, through his two long works, one is the Institute and the second one is the Conference, transmitted his experience in Egypt and gave Christian monasticism a sound and robust evangelical and theological basis. So, he transmitted his experience in Egypt. He experienced the monasticism in Egypt and he transmitted it to the West. Desert monasticism was rigorous through its separation from the world. The monastics worked for the world. They worked for the world. How? Through their prayers. Monastics worked for the world through their prayers and not through their social work and imparting education. They did not do that. Even after the organization of the nomadic life by Saint Pachomius, Saint Pachomius organized the Cenobitic life. He organized the Cenobitic life, Saint Pachomius. Even after he organized the Cenobitic life, individual forms of monastic life, such as anchorites, stylites, forest monks, all prevailed. You know. They all prevailed. Monastic like anchorites, stylites, forest monks. The ejaculative prayers consisting of few words come from the East. This is very important, you know. The ejaculatory prayers, E-J-A-C-U-L-A-T-O-R-Y, ejaculatory prayers, consisting of few words come from the East. For example, you know that. The Jesus prayer, that is an ejaculatory prayer. Lord Jesus Christ, Son of God, have mercy on me, a sinner. Jesus prayer is one of the most living and interesting aspects of Orthodox mysticism. Jesus prayer is a living and interesting aspect of Orthodox mysticism. Jesus prayer, some people get confused with that. Jesus prayer is not a mantra or a phrase repeated over and over again to achieve a suspension of all thoughts. This is not to suspend all the thoughts, but it is an address to Jesus Christ with an explicit affirmation that Jesus is the incarnate Son of God. This is an affirmation. Lord Jesus Christ, Son of God. Son of God means incarnate Son of God. This is an affirmation. We affirm that He is the incarnate Son of God. Son of God. Have mercy on me, the sinner. A sinner. The main aim of this prayer is to lead us into His presence. We have to be led into His presence. From an indirect knowledge of God to direct knowledge of God. This is a silent contemplation. In Greek we call it Hesychia. Hesychia, H-E-S-Y, CHIA. HASYCHIA. So, HASYCHIA. It is a silent contemplation. So, the main aim of this prayer is to lead us into his presence. Let us see. According to Orthodox tradition, Jesus' prayer consists of four elements. There are four elements in this. Number one, invocation of the holy name, Jesus. It is invocation of the holy name, Jesus. And number two, from the prayer we can understand, first one is invocation of the holy name. Number two, an appeal to God's mercy. Appeal to God's mercy, accompanied by sorrow for sin. It is accompanied by sorrow for sin. And number three, it is a continuous or frequent repetition. It is a continuous and frequent repetition. The number four, this is to attain direct contemplation of God. Direct contemplation of God through negation of the known. We are reaching the attain the contemplation, that's the direct contemplation, direct approach, direct contemplation of God through a negation of the known. To make this simple, you know, that part may be difficult for you to understand. That is, every positive sentiment about God has a within it an implicit negation. If you speak something positive about God, it contains a negative implication. Together they represent two aspects of the same reality. This is just for example, like letters in a word. If you look letters in a word and the blank, there are blank spaces in them. The blank spaces and letters, the space between the blank spaces and the letters make the word. It is just like, for you know, those who know the music, you know, music note. When they make the music notes, there is silence in between them. So, as to say, for example, to perceive God's glory through the order, harmony and beauty of the universe is to recognize at the same time that universe does not contain God. So, to perceive, understand God's glory through the order, the harmony in the universe, the beauty of the universe, is to recognize that at the same time, His glory we see it, but the universe does not contain God. Universe cannot contain God. He cannot be contained. So, this is little tough. So, just to forget about it. Those who understood a little bit, that is fine and good. So, only go through this. Number one, invocation of the holy name, Jesus. Number two, an appeal to God's mercy, accompanied by sorrow of sin. Number three, continuous or frequent repetition. Number four, the desire to attain direct contemplation of God. That much will do. So, you don't have to go further into that. It will become more complicated. I don't want to make it more complicated. And there are three stages in spiritual journey, which is often called as a threefold way. That is, first stage is called active life. Second stage is known as contemplative life. And the third stage is known as theoria, T-H-E-O-R-A. First is known as active life. What is active life? It is a lot of practical advice on how to overcome evil actions, thoughts, that flow through the human nature. And we get renewed and become more free to love our neighbors. So active life. That is lot of practical advice we collect. And how to overcome our evil. That is through the active life. And contemplative life is depending on the contemplation. Receiving, receptive rather than active. In contemplation, we become more receptive rather than active. And the third one is theoria, the highest knowledge of God. So there is an active life, contemplative life and theoria. To make it little more clear, in the past, the distinction between active life and contemplative life was often symbolized by Martha and Mary, the two sisters. You can see that in Luke's Gospel 10:38-42, we find the two sisters. So, one has the active life and the other has the contemplative life. Active life and contemplative life are the main aspects of our monastic life. That is, Mary embodied the contemplative way. She sits at the feet of the Lord. You have seen that. She sits at the feet of the Lord and listens to His words. So, she spends her time in contemplation. Whereas, Martha goes and fixes a need for Jesus. So, she is symbolized as having the active life. So these two are. One is having the contemplative life, way of life, and the other one is having the active way of life. This is just like another example is Leah and Rachel. So we Orthodox faith teaches that indeed Mary and Martha are not the symbols of two tendencies within a person's life. They are two persons having the different tendencies in two types of tendencies in one person. That is what the Orthodox theology teaches. But later it came to be known as act. But the thing is that, you know, active life and contemplative life are two tendencies within a person's life, rather than two symbols. For example, the monks, they used to chant the prayers and at the same time they used to do the manual work. So, the solitary monks were not, don't think that they were not interested in other people, but they were involved in the activities. So, they were having the active life and contemplative life. But their major emphasis was given on contemplative life, that is for prayer, fasting and all. That was the major factor that they had it. So, for example, Evagrius says, you know, better is a layman who serves his neighbor than that an anchorite who has no compassion for his brother. So, Evagrius, E-V-A-G-R-I-U-S, Evagrius says, better is a layman who serves his neighbor than an anchorite who has no compassion to his brother. And a certain distance from the world does not mean that complete self-denial. Thus, the life of Mary who chose the better path is kept as an ideal. So, it is as if Jesus says, you know, Mary chose the better part. She chose the better part of the life. So, active life and contemplative life are integral part of a person's life. But, the contemplative life provides or results in more righteousness and closeness to God.
That is what it is meant. And the Aporigamata, 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 Aporigamata means the sayings. Sayings of the desert fathers. You can say the sayings of the desert fathers. You don't have to write Aporigamata. The sayings of the desert forests of the 4th and 5th century Egypt reveal the fact that many of the Eastern fathers rarely made any attempt to give abstract theories about prayer and contemplation. They did not give any abstract theories about prayer and contemplation, the Eastern fathers. What was the reason? Why didn't they give any abstract theories about prayer and contemplation? They did not give any principles. You have to do like this, you have to do like that. Since it is the encounter between two living persons, who is the two living persons? One is universal, the other one is God. Since it is the encounter between two living persons, prayer cannot be made to fit into precise route. For example, your way of praying may be different from mine. We cannot categorize certain types or make certain types of principles. We have to pray like this. We cannot list them. It is, yes, an encounter between two living persons. That's why the Eastern fathers rarely made attempts to give abstract theories about prayer and contemplation. They did not make any specific rules about prayer and contemplation. It depends on you, how to handle it. So, there are two ways of living. Contemplative life and active life. They are very integral part of your life, and contemplative life should be stressed more than the active life. Contemplative life should come first. That is why Jesus says, Mary has taken the better part. So, this is about the, now let us go to the golden age of the church. The golden age of the church is from 302 AD to 430 AD. That is known as the golden age of the church. This is the time in which monasticism emerged as a great force of the church in the East. So this is the time when monasticism emerged as a great force of the church in the East. That is known as the golden age of the church. And the Egyptian model of monasticism gained a great prominence in the Christian world. In the whole Christian world, the Egyptian model of monasticism gained a prominent part. Gained prominence. What are the reasons for that? There are a few reasons why Egyptian model of monasticism gained its prominence. Number one, the saintly character of a few great monks. That is the first reason. Saintly character of a few great monks. Number two, the geography of Nile Valley. Nile River flows through Egypt, right? So the geography of Nile Valley, the Nile Valley is a fertile land. The fertile land of Nile Valley was helpful to support the mere sustenance of those who detached themselves from the worldly life. So it was the fertile land of Nile Valley was helpful to support the mere sustenance of those who detach themselves from the worldly life. Number three, the oppression of the Egyptian peasants. That was one of the main reasons. The oppression of the Egyptian peasants. That resulted in a movement known as anchoritism.
It resulted in a movement known as anchoritism. A-N-C-H-O-R-I-T-I-S-M. Anchoritism. In which the peasants means the farmers, the peasants ran away into the desert to avoid the burden of agricultural labor. They were pressed by the agricultural labor, so they ran away into the desert because they could not handle it anymore. The Egyptian peasants could not handle the oppression, so they ran away into the desert to avoid the burden of agricultural labor. And anchoritism, how can we define anchoritism? It is literally means the practice of retiring to a solitary life for a life of religious seclusion. That is, retiring to a solitary life for the life of religious seclusion. And number four, after Christianity became predominant in the Roman Empire, worldliness crept into the church. Worldliness crept into the church. And many got dissatisfied with this and went into seclusion. And they went into seclusion either in alone or in groups. For what purpose? To cultivate the spiritual life by prayer, meditation and ascetic life. And then the fifth one, the example of Athanasius, the charismatic and vibrant leader of Egyptian church, who spent many years in exile, and he got ample and enough time to visit the monks who lived in the desert of Egypt. And he was banished. For what reason? For defying the imperial policy that supported the heresies of that time, Arianism. There was a heresy that was going on that time that was known as Arianism. And he rejected that. And the imperial policy supported it, that heresy. But Athanasius vehemently rejected Arianism. So he was a relentless fighter against Arian heresy. So we will come to the Arianism in a little bit later. So the reason why Egyptian model of monasticism gained a great prominence in the Christian world are, number one, the saintly character of a few great saints. Number two, the geography of Nile Valley. It supported the mere existence of those who detached themselves from the worldly life. That was the second reason. Third reason, the oppression of the Egyptian peasants who ran away into the desert to avoid the burden of agricultural labor. Number two, as Christianity became predominant in the Roman Empire, worldliness crept into the church. Many people got dissatisfied with this and they went into seclusion. Number five, the example of Athanasius. He was a charismatic and vibrant leader of the Egyptian church who vehemently objected to the heresies of that time known as Arianism. He was a great fighter against Arian heresy. These are the main reasons why the Egyptian monasticism flourished. So I think that we will stop it there, and then it is almost 7 o'clock, and then we can go from the tomorrow the rest part of it. This little post, many things are to be explained, you know. That's why
it takes time. Let me just make a recap, you know. We learned about monasticism, what is monasticism, what is the meaning of that. And we learned about the type of monasticism, Cenobitic monasticism, Eremitic monasticism. And then we learned about Jesus prayer. What does it mean? It is not a mantra. All these things you learn. And then two types of life, that is active life and contemplative life. Example of Martha and Mary, and then Leah and Rachel, the examples of them. And then we cannot run away from the active life. We have to have the contemplative life, the active life together, but most important should be given to the contemplative life. The desert fathers were not completely secluded from the life of the world. They had they used to work hard, manual labor, do the manual labor and earn their livelihood, and that is there. And then we learned about the importance of great aspect of monasticism in Egypt, why it flourished. We learned about the reasons of that. And then tomorrow we will go for proceed with the rest of the things. It is not so difficult, but if you make the notes of everything, you know, it will be easy. So I really appreciate you all for listening to me, and I will make it simple as much as possible. There are certain things we cannot just forgo, because this is a very vast subject that has a very fundamental value in our church. So this subject is taken for a essay competition is mainly because that, you know, we have to know about it. That strengthens our orthodoxy, our faith in our orthodox, faith in Orthodox Church, and how it survived. All these things, we have to know about all these things, you know. We have a rich heritage, so we cannot forget that. That's the reason why we have to learn that. This is a very nice topic, you know. So you hear about your, what is it? Notes and everything over the computer. So please go through that also, compare it with my teaching and see how it works. When we finish it, you know, I think that you will be able to get some idea about it. I may have to complete it by tomorrow, you know. There are a lot to teach, you know. So we'll hope and pray that you will be able to finish it by tomorrow. So P.C. Rajan was very kind enough to give the time, and also Vinayachan for giving me the consent to go ahead with it. So hope and pray that everything will work out good for us. It's very fine to have you in the evening to listen to the word of God, and please go through these things what you have written, and we'll go from there. So Achan, can we conclude it with a prayer?
Okay. വളരെ സന്തോഷം തോന്നുന്നു. നമുക്ക് ക്ലാസ്സിൻ്റെ ഒത്തിരി പ്രയോജനം ചെയ്തു. നിങ്ങളത് പഠിപ്പിക്കുന്ന രീതി വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ഒറിജിനും അതിൻ്റെ തുടക്കം ഫോർത്ത് സെഞ്ചുറിയുടെ ആ പ്രാധാന്യവും ഈജിപ്ഷ്യൻ ആസ്പെക്ട് അതിൻ്റെ ആ തുടക്കമൊക്കെ വളരെ ആധികാരികമായിട്ടെല്ലാം പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ പഠിക്കാനുണ്ട്. നമുക്ക് നാളെയും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. രണ്ട് ക്ലാസ് കൊണ്ട് തീരുന്നതല്ല, എന്നാൽ പോലും നമുക്കൊത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ആ രമ്യതയോടും ഒത്തിരി നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു. ഒത്തിരി സന്തോഷം. ദൈവം കൂടുതലായിട്ടെടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന മേഖലകൾ ദൈവം ആരോഗ്യത്തോടും കൃപകളോടും കൂടി സൂക്ഷിക്കട്ടെ എന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും അങ്ങൾ തന്നെ ആയിരിക്കും ക്ലാസ്. ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായ രീതികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തട്ടെ പെടട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ ഇതുപോലെ സമയത്ത് പി സി ജോർജ് അച്ഛൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് അങ്ങനെ തന്നെ എൻ്റെ ബാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്ന് അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നു. വേറെ എന്തെങ്കിലും ആൻറ്റി അനൗൺസ്മെന്റ്സ് ഉണ്ടോ?
ഒന്നുമില്ല അച്ഛാ. നാളത്തെ ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് കവർ ചെയ്യാൻ നോക്കാം. നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പോലെ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു കുറേയേറെ കാര്യങ്ങളൊന്നും ചെയ്താൽ. അപ്പോൾ നാളെയും ക്ലാസ്സുകളിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് പോലെ നാളത്തെയും ഈ സമയത്ത് തന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും.
എനിക്ക് ഒത്തിരി ഇത് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. വളരെ ലൈറ്റാണ്, വളരെ ഭംഗിയായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പോകുന്നത് ഒത്തിരി പ്രയോജനപ്പെട്ട് പ്രാർത്ഥിക്കുകയും
ചെയ്യുന്നു. ഞാൻ കഴിവതും സ്ലോ ആയിട്ട് പോകാനാണ് ശ്രമിക്കുന്നത്.
ഒത്തിരി നല്ല ഐഡിയാസും ഉണ്ട്, നല്ല പവർഫുൾ ഐഡിയാസും അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വാക്യങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഒരു വീടായിട്ടുള്ള ഓർമ്മ
തന്നെയാണ്.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായുള്ള നിന്റെ സ്ലീപ്പായാൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരോഗ്യമേ നിന്റെ ദൈവത്തിന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹമായി ഒത്തുചേരു പോകാൻ തക്കൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിച്ചു. ദൈവമേ, ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർക്കുന്നു. ദൈവമേ, സന്യാസ പ്രസ്ഥാനം ദൈവമേ ഞങ്ങൾ സഭയ്ക്ക് നൽകിയിട്ടുള്ള നല്ല സേവനങ്ങളെ ഓർക്കുന്നു. സഭയെ ശക്തീകരിച്ചത് ദൈവമേ അനേക സന്യാസികളുടെ പ്രാർത്ഥനയാകുന്നു. ദൈവമേ, ഞങ്ങൾ അവരെ പോലെ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ഉതകുന്ന ഒരു കൂട്ടമായി രൂപാന്തരപ്പെടുവാൻ ദൈവമേ സഹായിക്കണമേ. പ്രാർത്ഥന ദൈവമേ അവിടുത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ കൂടുതൽ ശക്തീകരിക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ശക്തീകരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ആരോഗ്യത്തോടും കൃപകളോടും കൂടെ തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. നാളത്തെ ക്ലാസ്സും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ദൈവമേടെ ആകണമേ. എൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ പ്രസ്ഥാനത്തെ പൊതുവായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ ഇതിൻ്റെ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകളിലും ദൈവമേ നീ ആക്കി വെച്ചിരിക്കുന്ന എല്ലാവരുമായിട്ടുള്ള അനുഭവങ്ങളിലും സന്തോഷത്തോടെ പ്രവർത്തിക്കുവാനും അവിടുത്തെ കൃപകൾ അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യത്തോടെ നിൽക്കുവാനും തക്കവണ്ണം ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ വിവിധ നിലയിൽ ക്ലാസ് നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെവിടെയായി ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കോമ്പറ്റീഷന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോമ്പറ്റീഷനേക്കാൾ ഉപരി ഇത് ഞങ്ങളുടെ സഭയുടെ അസ്തിത്വത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഒന്നായിട്ട് ഇത് അയച്ചിരുവാനും ദൈവമേ ഞങ്ങളുടെ ഒരു തുടക്കത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനും സഭയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആത്മീയമായി വളരുവാനും തക്കവണ്ണം ഇരുവാനും ഇതിന്റെ ആഗ്രഹമേ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇൽഫാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ തിരിച്ചുമുട്ടുന്നു. മനോഭാരങ്ങളിലും വിഷമങ്ങളിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ പൊതുവായിട്ട് ഓർക്കുന്നു. ഭദ്രാസനത്തെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. രാത്രിയിൽ പുറകോട്ടായിരിക്കണമേ. നാളത്തെ ക്ലാസ്സും അനുഗ്രഹത്തോടെ തന്നെ ഇതിനെ ഞങ്ങളായിരിക്കാൻ വേണ്ടി ആകണമേ. ഒരു ശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ. അഥാ ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും സ്നേഹിക്കുന്ന തന്നെ
എല്ലാവർക്കും.
ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.
താങ്ക് യു സർ.